നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ലോക മുലയൂട്ടൽ വാരമാണ് ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 7 വരെ. കൊറോണ ബാധയ്ക്കിടയിലാണ് ഈ വർഷത്തെ മുലയൂട്ടൽ വാരം. അതുകൊണ്ട് തന്നെ കൊറോണ ബാധയുള്ളപ്പോൾ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുന്നത് എത്രത്തോളം സുരക്ഷിതമാണെന്നും ഈ സമയത്ത് എടുക്കേണ്ട കരുതലുകളെക്കുറിച്ചുമെല്ലാം വിവരിക്കാൻ മെൽബണിൽ ലാക്ടേഷൻ കൺസൾട്ടന്റായ സീനിയ ജോസഫ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം സീനിയ ജോസഫ്, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
താങ്ക് യു സർവി.
സീനിയ, കൊറോണ ബാധ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിലാണല്ലോ മുലയൂട്ടൽ വാരം വന്നിരിക്കുന്നത്. ഈ സമയത്ത് മുലയൂട്ടുമ്പോൾ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ കൊറോണ ബാധയുള്ളപ്പോൾ അമ്മ മുലപ്പാൽ നൽകുന്നത് എത്രത്തോളം സുരക്ഷിതമാണ്?
തീർച്ചയായിട്ടും ആ സമയത്ത് മുലയൂട്ടൽ തുടരുക തന്നെയാണ് ചെയ്യേണ്ടത്. അത് എന്താണെന്ന് വെച്ചാൽ, ഒരു അമ്മയ്ക്ക് ഒരു വൈറസ് ബാധയോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അണുബാധയോ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ നേച്ചറിന്റെ ഒരു വണ്ടറാണ്. ആ അമ്മയുടെ ശരീരം കുഞ്ഞിന് ആ രോഗബാധ തടയുവാനായിട്ടുള്ള ഒരു ആന്റിബോഡി കൂടി അമ്മയുടെ പാലിൽ ആ സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും അമ്മ ബ്രസ്റ്റ് ഫീഡിംഗ് തുടരണം. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ക്രിട്ടിക്കൽ ടൈമില് കുഞ്ഞിനെ വേഗം ഫോർമുല ഫീഡിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്.
അതിൻ്റെ അകത്ത് എനിക്കൊരു സംശയം തോന്നിയത് എന്താ വെച്ചാൽ, നമ്മുടെ സ്രവങ്ങളിൽ നിന്നാണല്ലോ ഈ രോഗം പകരുന്നത് എന്ന് പറയുന്നത് ഒരു കാരണം. അപ്പോ ഈ ബ്രസ്റ്റ് മിൽക്കിൽ കൂടെ അല്ലെങ്കിൽ അമ്മ മുലയൂട്ടുന്ന സമയത്ത് അമ്മയ്ക്ക് അമ്മയുടെ എന്തെങ്കിലും സ്വെറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുട്ടിക്ക് കിട്ടാവുന്നതല്ലേ?
ബ്രസ്റ്റ് മിൽക്കിൽ കൂടി വൈറസ്, അത് ലൈവ് വൈറസ് ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. പിന്നെ വൈറസിന്റെ RNA പാർട്ടിക്കിൾസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. സോ ദേർ ആർ ചാൻസസ്. പക്ഷേ ബ്രസ്റ്റ് മിൽക്കിൽ കൂടി COVID-19 പടർന്നു എന്നൊരു സ്റ്റഡി ഇതുവരെ വന്നിട്ടില്ല.
ഓക്കെ, തീർച്ചയായിട്ടും. ഇപ്പം സീനിയർ പറഞ്ഞല്ലോ ഈ സമയത്ത് മുലപ്പാൽ കൊടുക്കേണ്ടത് ആവശ്യമാണ്, ഫോർമുല കൊടുക്കുന്നത് അപകടകരമാണെന്ന് പറയുമ്പോൾ ഈ സമയത്ത് മുലപ്പാൽ തന്നെ കൊടുക്കണം എന്ന് പറയാനുള്ള കാരണം എന്താണ്?
ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് നോട്ട് സിംപ്ലി എ മീൽ. ബ്രസ്റ്റ് മിൽക്ക് ഇസ് എ കംപ്ലീറ്റ് ഫുഡ് ഫോർ എ ബേബി. ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറഞ്ഞാൽ അതൊരു കംപ്ലീറ്റ് മീൽ ഫോർ ദ ബേബി. സെയിം ടൈമില് ബ്രസ്റ്റ് മിൽക്ക് കൂടി കുഞ്ഞിനെ ഒത്തിരി ഇൽനെസ്സിനെ ഫൈറ്റ് ചെയ്യാനുള്ള ഇമ്യൂണോളജിക്കൽ പ്രോപ്പർട്ടീസ് കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സമയത്ത് ഈ COVID-19 വൈറസ് ആണെങ്കിലും, അതുപോലെ പ്രത്യേകിച്ച് ഇപ്പൊ വിന്റർ ടൈം ആണ്, അതുപോലെ കോമൺ ഫ്ലൂവിന്റെ ടൈമാണ്, അങ്ങനത്തെ എല്ലാ വൈറസിൽ നിന്നും കുഞ്ഞിന് പ്രൊട്ടക്ഷൻ കിട്ടുവാനായിട്ട് ബ്രസ്റ്റ് ഫീഡിംഗ് ഏറ്റവും അനിവാര്യമാണ് ഈ സമയത്ത്.
അപ്പം ഇപ്പൊ ഈ ഒരു സമയത്ത് മുലയൂട്ടുന്നത് സുരക്ഷിതമാണെങ്കിൽ അമ്മമാര് എന്തെങ്കിലുമൊക്കെ പ്രത്യേകം കരുതലുകൾ എടുക്കേണ്ട ആവശ്യമുണ്ടോ? അതായത് കുട്ടിക്ക് ഏതെങ്കിലും വിധത്തിൽ രോഗം വരാതിരിക്കാൻ, കാരണം ആ സമയത്ത് ചുമക്കുകയോ തുമ്മുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ രോഗം വരാലോ?
വരാം. ഈ സമയത്ത് നമ്മൾ പ്രത്യേകമായിട്ട് കരുതലുകൾ എടുക്കേണ്ട ആവശ്യമുണ്ട്. മുലയൂട്ടുന്ന സമയത്ത് അമ്മ തീർച്ചയായിട്ടും ഒരു മാസ്ക് ധരിച്ചിരിക്കുക, നമുക്ക് റെസ്പിറേറ്ററി സ്രവങ്ങൾ കുഞ്ഞിലേക്ക് വരാതിരിക്കുവാനായിട്ട്, അതുപോലെ തന്നെ നമ്മൾ ഒരു വെരി ഗുഡ് ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ മുലയൂട്ടുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും കൈ, രണ്ട് കൈയും എൽബോയ്ക്ക് താഴെ നന്നായിട്ട് വാഷ് ചെയ്ത് തുടച്ച് എടുക്കുക. അതുപോലെ തന്നെ പേഴ്സണൽ ഹൈജീൻ, നമ്മൾ ക്ലോത്ത്സ് ഒക്കെ ഫ്രീക്വന്റ് ആയിട്ട് ക്ലീൻ, അത് ചേഞ്ച് ചെയ്യുക, നമ്മളിരിക്കുന്ന സർഫസസ് എല്ലാം ക്ലീൻ ചെയ്യുക, അത്രയൊക്കെ ചെയ്താൽ മതി. പിന്നെ അമ്മ മാസ്ക് വെച്ച് ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞിനമ്മയെ തിരിച്ചറിയാൻ പറ്റില്ലയോ, അങ്ങനെയൊക്കെ ഒരു വറി ചിലപ്പോൾ പേരൻസിന് ഉണ്ടാകാം. ആക്ച്വലി കുഞ്ഞമ്മയെ കണ്ടിട്ടല്ല തിരിച്ചറിയുന്നത്, അമ്മയുടെ ബോഡി ഓർഡർ ഇസ് സോ ഫെമിലിയർ ഫോർ ബേബി. അപ്പം അസൂണസ് അമ്മ അടുത്ത് വരുമ്പോൾ തന്നെ കുഞ്ഞിനമ്മ അടുത്തുണ്ടെന്ന് അറിയാനായിട്ട് പറ്റും. പിന്നെ കുഞ്ഞിന് ബ്രസ്റ്റ് ഫൈൻഡ് ചെയ്യാനും ഫീഡ് ചെയ്യാനും ഒക്കെ അതിൻ്റെ നാച്ചുറൽ മെക്കാനിസംസ് ഉണ്ട്. ദർ ആർ റൂട്ടിംഗ് റിഫ്ലെക്സ് വെൻ ദർ ഇസ് ബ്രസ്റ്റ് കം നിയർ ടു ബേബീസ് മൗത്ത്. ബേബി നോ ഇറ്റ് ദയർ ആൻഡ് ഹി നോസ് ഹൗ ടു റൂട്ട് ഇറ്റ് ആൻഡ് ലാച്ച് ഇറ്റ്. സോ ഇറ്റ്സ് ഓൾ നാച്ചുറൽ മെക്കാനിസം. അതുകൊണ്ട് കുഞ്ഞിന് അങ്ങനെ ഒരു സ്ട്രേഞ്ച് ഫീലിംഗ് ആ സമയത്ത് ഒട്ടും തന്നെ ഉണ്ടാകില്ല.
ഇനിയിപ്പോ അമ്മമാര് സുഖമില്ലാത്ത ഒരു സാഹചര്യത്തിലാണെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ മേലാത്തത്ര ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഈ സമയത്ത്?
അമ്മയ്ക്ക് സ്വന്തമായിട്ട് എണീറ്റിരുന്ന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റില്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ അമ്മയെ കെയർ ചെയ്യുന്ന ഹെൽത്ത് പ്രൊഫഷണൽസ്, അതുപോലെ തന്നെ കുഞ്ഞിനെ കെയർ ചെയ്യുന്ന വേറെ ആരെങ്കിലും കാണില്ല, അവർക്ക് കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനായിട്ട് അസിസ്റ്റ് ചെയ്യാം. അത് സേഫ് വേ ടു ഡു. അതും പറ്റത്തില്ലെങ്കിൽ നമുക്ക് നല്ല ഒരു ഹോസ്പിറ്റൽ ഗ്രേഡ് ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ചാൽ ഈ മുലപ്പാൽ നമുക്ക് സുരക്ഷിതമായിട്ട് അമ്മയിൽ നിന്ന് എക്സ്പ്രസ് ചെയ്തെടുത്തിട്ട് കുഞ്ഞിന് ബോട്ടിൽ വഴി ഒരു സ്പൂൺ വഴി അങ്ങനെ എന്തെങ്കിലും കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ. അതുപോലെ ഈ സമയത്ത് ഇപ്പൊ രോഗം പിടികൂടിയിട്ടുണ്ടെങ്കിൽ ശാരീരികമായിട്ട് നമുക്ക് എല്ലാത്തിനും ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. ബോഡിയിലുള്ള ക്ഷീണമൊക്കെ കാരണം പാല് കൂടുതൽ ഇല്ലാത്തൊരു അവസ്ഥയൊക്കെ ഉണ്ടായാൽ എന്ത് ചെയ്യാൻ സാധിക്കും? അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ?
അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. അതിപ്പം COVID-19 ആണെങ്കിലും വേറെ എന്ത് ഇൽനെസ് ആണെങ്കിലും ഒരു മുലയൂട്ടുന്ന അമ്മയ്ക്ക് ഒരു രോഗം പിടിപെടുമ്പോൾ മിൽക്ക് സപ്ലൈ കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഇപ്പൊ കുഞ്ഞിന് ആവശ്യമുള്ള പാല് അമ്മയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഫന്റ് ഫോർമുല യൂസ് ചെയ്യാനായിട്ട് പറ്റും ഫോർ ദ ഫീഡിംഗ് പർപ്പസ്. പിന്നെ അതുപോലെ തന്നെ ആ സമയത്ത് ഈ നമുക്ക് ഈ ബ്രസ്റ്റ് മിൽക്ക് സപ്ലൈ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അമ്മയ്ക്ക് ഈ സമയത്ത് ഒരു ലാക്ടേഷൻ കൺസൾട്ടന്റിന്റെ സപ്പോർട്ട് ആവശ്യമാണ്.
ഓക്കെ. അപ്പൊ ഈ എന്തെങ്കിലും ഫുഡ് വഴി ഇത് കൂടപ്പം നമ്മള് നാട്ടിലൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, മുലപ്പാല് കൂടാനായിട്ട് പയറ് പുഴുങ്ങിയത് കഴിക്കുക, അങ്ങനത്തെ കുറച്ച് ടിപ്സൊക്കെ പറയുമല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഭക്ഷണത്തിലൂടെ അത് കൂട്ടാൻ സാധിക്കുമോ?
ജസ്റ്റ് ഇൻ സ്പെസിഫിക് ഫോർ ബ്രസ്റ്റ് ഫീഡിംഗ് നമ്മള് പ്രത്യേകിച്ച് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് ബ്രസ്റ്റ് ഫീഡിങ്ങിന് ക്വാളിറ്റി കൂടുകയോ കുറയുകയോ അങ്ങനെയൊന്നുമില്ല. പിന്നെ നമുക്ക് ഒരു കോമൺ ആയിട്ടുള്ള ഹെൽത്ത് തിരിച്ച് റീഗെയിൻ ചെയ്യാനായിട്ട് നല്ല ഫുഡ് കഴിക്കുന്നത് നന്നായിരിക്കും. നമ്മൾ കഴിക്കുന്ന ക്വാളിറ്റി ഫുഡിലൂടെ ബ്രസ്റ്റ് മിൽക്കിന്റെ ക്വാളിറ്റിക്ക് വളരെ ചേഞ്ചസ് വരാൻ പറ്റില്ലെങ്കിലും ചില വാട്ടർ സോലബിൾ വിറ്റമിൻസ് മാത്രം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. വെള്ളം കുടിക്കണം, പക്ഷെ നമ്മൾ കഴിക്കുന്ന ഫുഡ് ബ്രസ്റ്റ് മിൽക്കിന്റെ ക്വാളിറ്റിയിൽ അത്ര വലിയൊരു വ്യത്യാസം വരുത്തുന്നില്ല.
ഓക്കെ. ഇനി ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുട്ടി, അതായത് മുലപ്പാൽ കുടിക്കുന്ന കുട്ടികളെയും അതുപോലെ തന്നെ മുലപ്പാൽ കുടിക്കാത്ത കുട്ടികളെയും തമ്മിൽ താരതമ്യം ചെയ്താൽ എന്തൊക്കെ ഗുണങ്ങളാണ് മുലപ്പാൽ കുടിക്കുന്ന കുട്ടികൾക്ക് ഉള്ളതായി കണ്ടുവരുന്നത്? ഭാവിയിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരാതിരിക്കാൻ സാധ്യതകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
തീർച്ചയായിട്ടും ഉണ്ട്. ബ്രസ്റ്റ് മിൽക്കും ഫോർമുലയും നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. ബിക്കോസ് ബ്രസ്റ്റ് മിൽക്ക് ഇസ് എ ലൈഫ് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് മിൽക്കിൽ നമ്മൾ ബ്ലഡിൽ കാണുന്ന അണുക്കൾ തന്നെ ധാരാളം ബ്രസ്റ്റ് മിൽക്കിലും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രസ്റ്റ് മിൽക്കിനെ നമ്മൾ വൈറ്റ് ബ്ലഡ് എന്നോ ഒക്കെ വിളിക്കാറുണ്ട്. ബിക്കോസ് ഓഫ് ദ ഇമ്യൂണോളജിക്കൽ വാല്യൂസ് ഓഫ് ദ ബ്രസ്റ്റ് മിൽക്ക് നമ്മൾ ബ്രസ്റ്റ് മിൽക്കിനെ ലിക്വിഡ് ഗോൾഡ് എന്ന് വിളിക്കാറുണ്ട്. അത്രമാത്രം ഇത് ഇമ്യൂണോളജി ഒരു കുഞ്ഞിന് കൊടുക്കാനായിട്ട് ബ്രസ്റ്റ് മിൽക്കിന് പറ്റും. അതേസമയം നമ്മൾ ഫോർമുല ഫീഡ് ചെയ്യുന്ന കുഞ്ഞിനെ വി ആർ ജസ്റ്റ് ബേസിക്കലി ഫീഡിങ് ഇറ്റ് ടു യുനോ ടു ദ ജസ്റ്റ് നോർമൽ സ്റ്റഫ്. ആൻഡ് ആ ബേബിക്ക് പ്രത്യേകിച്ചായിട്ട് ഇമ്മ്യൂണിറ്റി ഒന്നും അതിൽ നിന്ന് കിട്ടാനില്ല. So this each baby's milk is custom made for that baby by the mother ennu parnjale ippam oru kunninte aavashyam ippa premature aayittu oru kunni 7 maasathil undayi ennu vachu aa kunninte gattina aavashyamayittulla aa kunninte shariratina aavashyamayittulla milk aanu amma aa samayath undakkunnu adhe samayam 10 maasam kazhinju undayi kunnanengil aa kunninte aavashyamulla milk അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ കുഞ്ഞ് പ്രോൺ ടു അലർജി ആണെങ്കിൽ അങ്ങനത്തെ ആന്റി അലർജൻസ് ഫാക്ടേഴ്സ് ആ സമയത്ത് അമ്മയുടെ പാലിനുണ്ടായിരിക്കും. അപ്പം എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡ് ചെയ്ത് വളർന്ന കുഞ്ഞുങ്ങൾക്ക് ഭാവിയില് അവർക്ക് IQ കൂടുതലായിരിക്കും. അതെല്ലാം സ്റ്റഡി വഴി തെളിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അവരുടെ ജനറൽ ഹെൽത്ത് ദേ വിൽ ബി മോർ ഹെൽത്തിയർ ദാൻ അതർ ചിൽഡ്രൻ. അതുപോലെ അവർക്ക് ഇയർ ആൻഡ് ത്രോട്ട് ഇൻഫെക്ഷൻസ്, എനി കൈൻഡ് ഓഫ് വൈറൽ ഇൽനെസ് ഇതെല്ലാം വരാനുള്ള സാധ്യതകൾ കുറവാണ്. ബിക്കോസ് ദ ബൂസ്റ്റ് ഓഫ് ഇമ്മ്യൂണിറ്റി ഫ്രം ബ്രസ്റ്റ് മിൽക്ക്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഫോർമുല ഫീഡ് ചെയ്തു വരുന്ന കുഞ്ഞുങ്ങൾ അവർ ചെറുതായിരിക്കുമ്പോൾ ദേ വിൽ ബി ലുക്കിംഗ് നൈസ് ആൻഡ് ചബി ആൻഡ് കഡ്ലി. പക്ഷേ വെൻ ദ ഗ്രോ അപ്പ് അവർക്ക് ദേർ ആർ ഹൈ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് യുനോ നമുക്ക് ഓവർ വെയ്റ്റിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേസമയം എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫെഡ് കുഞ്ഞുങ്ങൾക്ക് അതിന്റെ സാധ്യത വളരെ ലിമിറ്റഡ് ആണ്.
ഓക്കെ. ഇപ്പം കൊറോണ അഫക്റ്റഡ് ആയ കുട്ടികൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ അവർക്ക് പറ്റുമോ? ഞാനിത് ചോദിക്കാൻ കാരണം എന്താന്ന് വെച്ചാല് കുട്ടി സക്ക് ചെയ്താണല്ലോ പാല് കുടിക്കുന്നത്, അതിനുള്ളൊരു ബുദ്ധിമുട്ട് കുട്ടിക്ക് ഉണ്ടാവുമോ ആ സമയത്ത് പാല് കുടിക്കുന്നത് അതുകൊണ്ട് തന്നെ സുരക്ഷിതമാണോ?
ഒരു കുഞ്ഞിന് കൊറോണ ബാധ ഉണ്ടായാൽ ആ സമയത്ത് പാല് തന്നെയാണ് കൊടുക്കേണ്ടത്. നമ്മൾ വേറെ എന്ത് കൊടുത്താലും അവിടെ അപ്പം വിൻ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ അപ്പം കുഞ്ഞിന് തന്നെ പാല് കുടിക്കാൻ മേലാത്ത ഒരു സാഹചര്യം ആയാൽ തീർച്ചയായിട്ടും ആ കുഞ്ഞ് ഹോസ്പിറ്റലൈസ്ഡ് ആകേണ്ട ആവശ്യമുണ്ട്. അപ്പം വൺസ് ഹോസ്പിറ്റലിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഹോസ്പിറ്റൽ എക്യുപ്മെന്റ്സ് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള വഴികളുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞു കുടിച്ചില്ലെങ്കിൽ നേസോഗ്യാസ്ട്രിക് ഫീഡിംഗ് എന്ന് പറഞ്ഞ സംവിധാനങ്ങളുണ്ട് മൂക്കിലൂടെ ട്യൂബ് ഇട്ടിട്ട് കൊടുക്കാനായിട്ട്. അപ്പോഴും ആ സമയത്തും ബ്രസ്റ്റ് ഫീഡിംഗ് ബ്രസ്റ്റ് മിൽക്ക് തന്നെയായിരിക്കും കുഞ്ഞിന് ഫീഡ് ചെയ്യുന്നത്.
ഇനിയിപ്പോൾ അവസാനമായിട്ട് ഒരു കാര്യം കൊണ്ടുള്ളത് സീനിയർ ഇടയ്ക്ക് പറഞ്ഞു പോലെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ പാൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ
ലാക്ടേഷൻ കൺസൾട്ടന്റിനെ ബന്ധപ്പെടാമെന്ന് പറഞ്ഞു. സീനയും ഒരു ലാക്ടേഷൻ കൺസൾട്ടന്റ് ആണ്. ഏത് തരത്തില് അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും ഈ ഒരു അവസരത്തിൽ? എന്താ ലാക്ടേഷൻ കൺസൾട്ടന്റ് ചെയ്യുന്നത്?
ലാക്ടേഷൻ കൺസൾട്ടന്റ് ഈസ് എ സ്പെഷ്യലിസ്റ്റ് ഹു ഡസ് ദ ക്ലിനിക്കൽ മാനേജ്മെന്റ് ഓഫ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറഞ്ഞാല്, ഇപ്പം നമുക്ക് ഇഫ് എവറിങ് ഫോൾ ഇൻ ടു നാച്ചുറൽ ഇൻ അതർ ബ്രസ്റ്റ് ഫീഡിംഗ് ഹാപ്പൻസ് നാച്ചുറലി ആൻഡ് ഇറ്റ് ജസ്റ്റ് ഗോൺ, ദേർസ് നോ നീഡ് ഓഫ് എക്സ്റ്റേണൽ സപ്പോർട്ട്. നമുക്ക് ഒരു ബ്രസ്റ്റ് ഫീഡ് ചെയ്യണ ഒരു അമ്മയ്ക്ക് എല്ലാം നാച്ചുറൽ ആണെങ്കിൽ ജസ്റ്റ് നമ്മുടെ പാർട്ട്ണറിന്റെ സപ്പോർട്ട്, നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട്, സൈക്കോളജിക്കൽ സപ്പോർട്ടാണ് ആവശ്യമുള്ളത്. പക്ഷെ സംടൈംസ് വെൻ തിങ്സ് ഗോ റോങ് ലൈക്ക് ദ ബ്രസ്റ്റ് ഫീഡിംഗ് സപ്പോസ് ടു ബി എ വെരി എൻജോയബിൾ എക്സ്പീരിയൻസ് ഫോർ മദർ ആൻഡ് ബേബി, അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തപ്പോൾ ദർ വിൽ ബി റീസൺസ് ഫോർ ദാറ്റ്. സാധാരണ അമ്മമാര് ഫേസ് ചെയ്യുന്ന റീസൺസ് എന്ന് പറഞ്ഞാൽ ലോ മിൽക്ക് സപ്ലൈ, നമുക്ക് പിന്നെ അതുപോലെ തന്നെ ചില കുഞ്ഞുങ്ങൾ ബ്രസ്റ്റിൽ അറ്റാച്ച് ചെയ്ത് ഫീഡ് ചെയ്യാതിരിക്കാം, പിന്നെ ചില കുഞ്ഞുങ്ങൾ ടു സ്ലീപ്പി ടു ഫീഡ്, പിന്നെ വെയിറ്റ് ലോസ് ഉണ്ടാകാം, പിന്നെ ഫീഡിംഗ് ക്യാൻ ബി പെയിൻഫുൾ, സംടൈംസ് ബ്രസ്റ്റ് കണ്ടീഷൻസ് ലൈക്ക് മാസ്റ്റൈറ്റിസ്, ത്രഷ് ഇൻഫെക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങളുണ്ടാകാം. പിന്നെ ചില കുഞ്ഞുങ്ങൾ ക്ലസ്റ്റ് ലിപ്പ്, ക്ലസ്റ്റ് പാലറ്റ്, നമ്മൾ മുറിച്ചുണ്ട് എന്ന് പറയുന്ന നാട്ടിൽ, അങ്ങനെയൊക്കെ ഉണ്ടാകാം. അങ്ങനത്തെ എന്ത് ഫീഡിംഗ് ഇഷ്യൂവിനും ലാക്ടേഷൻ കൺസൾട്ടന്റിന് സഹായിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഓസ്ട്രേലിയയിലെ ഒരു കോണ്ടെസ്റ്റിൽ പറയുകയാണെങ്കിൽ ലെസ്ബിയൻ കപ്പിൾസ് ഒക്കെ ഉണ്ട്, എല്ലാവർക്കും കുഞ്ഞുങ്ങളുണ്ടാകുകയാണെങ്കിൽ ബോത്ത് പാർട്ട്നേഴ്സിനും ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം എന്നുള്ള ഐഡിയ വരുന്നവരും ഒക്കെയുണ്ട്. അപ്പം അങ്ങനെയാകുമ്പം ബർത്ത് ചെയ്യാത്ത മദറിന് ലാക്ടേഷൻ ഇൻഡ്യൂസ് ചെയ്യാനുള്ള വഴികളുണ്ട്. പിന്നെ അതുപോലെ ബ്രസ്റ്റ് ഫീഡിങ് ഏതെങ്കിലും വഴിയിൽ നിന്നുപോയി അമ്മമാർക്ക് ഇനിയും ബ്രസ്റ്റ് ഫീഡിങ് റീസ്റ്റാർട്ട് ചെയ്യണം എന്നാണെങ്കിലും ഒക്കെ ലാക്ടേഷൻ കൺസൾട്ടന്റിന് സഹായിക്കാനായിട്ട് പറ്റും.
ഓക്കെ, അപ്പൊ ഈ ലാക്ടേഷൻ കൺസൾട്ടൻസ് ഇപ്പം ഇത്രയും കാര്യങ്ങൾ ഇവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എവിടെയാണ്, എങ്ങനെയാണ് നമുക്ക് ഈ ലാക്ടേഷൻ കൺസൾട്ടന്റിന്റെ സേവനം ലഭ്യമാക്കാൻ സാധിക്കുന്നത്?
സാധാരണ മെറ്റേണിറ്റി ഹോസ്പിറ്റലുകളിൽ ലാക്ടേഷൻ കൺസൾട്ടൻസ് ഉണ്ടാകാറുണ്ട്. ദാറ്റ് ഈസ് ഫോർ ദി ഇമ്മീഡിയറ്റ് കെയർ വെൻ ദ ബേബി ഈസ് ബോൺ. അത് കഴിഞ്ഞ് വൺസ് ഡിസ്ചാർജ് ആയി വീട്ടിൽ പോയതിനു ശേഷം നമുക്ക് ലാക്ടേഷൻ കൺസൾട്ടന്റിന്റെ സഹായം വേണമെങ്കിൽ യൂഷ്വലി കൗൺസിലുകളിൽ ഒന്നോ രണ്ടോ ലാക്ടേഷൻ കൺസൾട്ടൻസ് മോസ്റ്റ് ഓഫ് ദ കൗൺസിൽസിനുണ്ട്. പക്ഷെ അവരുടെ അവൈലബിലിറ്റി ക്യാൻ ബി വെരി ലിമിറ്റഡ്. പിന്നെ നമുക്കുള്ളത് പ്രൈവറ്റ് പ്രാക്ടീസിങ് ലാക്ടേഷൻ കൺസൾട്ടൻസ്, ദേ ആർ കോസ്റ്റ് ഇൻവോൾവ് ബിക്കോസ് ഇറ്റ്സ് എ പ്രൈവറ്റ് പ്രാക്ടീസ്. പക്ഷെ കൗൺസിലിലെ ലാക്ടേഷൻ കൺസൾട്ടൻസിന്റെ സഹായം ഫ്രീയാണ്.
ഓക്കെ, തീർച്ചയായിട്ടും. എന്തായാലും ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി സീനിയർ ജോസഫ്.
താങ്ക് യു സാൽവി.
ലൈക്ക്, ഷെയർ, കോമെന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.